2021 ജനുവരി 12 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് ഷീയുടെ ഡ്രാഗൺ യുഗം കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ സുരേഷ് രംഗരാജൻ, ഗവേഷക വിദ്യാർത്ഥി എസ് ഷിനോജ് എന്നിവർ ചേർന്നെഴുതിയ ലേഖനം. ഇരുമ്പുമറ എന്ന പ്രയോഗത്തെ പ്രശസ്തമാക്കിയത് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലാണ്. 2 ലോകമഹായുദ്ധാനന്തരം ലോകരാഷ്ട്രീയ ഭൂപടത്തിലേക്ക് ഉയർന്നുവന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളെ വിശേഷിപ്പിക്കാനാണ് ചർച്ചിൽ ആ പദപ്രയോഗം നടത്തിയത്. പിന്നീട് ഇങ്ങോട്ട് ചരിത്രകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും സ്വാതന്ത്ര്യവാദികളുമെല്ലാം അടിച്ചമർത്തൽ ഭരണകൂടങ്ങളെ വിശേഷിപ്പിക്കാൻ ഈ പദം ഉപയോഗിച്ചു. ചൈനയിലെ ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിച്ചതിനു ശേഷം ജാക്മാ എന്ന ലോകത്തിലെ ശതകോടീശ്വരന്മാരിലൊരാൾ പൊതു ഇടത്തിൽ നിന്ന് അപ്രത്യക്ഷനാവുമ്പോൾ ഇരുമ്പുമറ പ്രയോഗം വീണ്ടും പ്രസക്തമാകുന്നു. ആലിബാബ കമ്പനിയുടെ സ്ഥാപക പങ്കാളികളിൽ ഒരാളാണ് ജാക്മാ. 2020 ഒക്ടോബറിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അടക്കമുള്ള നേതാക്കളുടെ സാമ്പത്തിക നിയന്ത്രണ നയത്തെ വിമർശിച്ചതോടെയാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ജാക്മയ്ക്കെതിരെ തിരിയുന്നത്. ജാക്മായ്ക്ക് ഭൂരിപക്ഷ ഓഹരികളുള്ള ആൻഡ് ഗ്രൂപ്പിന്റെ വമ്പൻ ഓഹരി വിൽപ്പന പദ്ധതി മരവിപ്പിച്ചുകൊണ്ടായിരുന്നു ആദ്യത്തെ ഇടപെടൽ ഉണ്ടായത്. തുടർന്ന് കുത്തക വിരുദ്ധ നിയമത്തിന്റെ വകുപ്പുകൾ പ്രയോഗിച്ച് ആലിബാബയുടെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. വൈകാതെ ആലിബാബ എന്ന ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് മൂക്കുകയറിട്ടു ഭരണകൂടം. ജാക്മായുടെ ട്വിറ്ററിലെ അവസാനത്തെ പോസ്റ്റ് ഒക്ടോബർ 10 പിന്നീട് എല്ലാ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ നിന്നും അദ്ദേഹം അപ്രത്യക്ഷനായി. ആലിബാബയെ മാത്രമല്ല ചൈനയിലെ ടെൻസെന്റ്, JD.com പോലെയുള്ള എല്ലാ ഇന്റർനെറ്റ് കമ്പനികളെയും ലക്ഷ്യം വെച്ചാണ് കുത്തക വിരുദ്ധ നിയമത്തിന് ഗവൺമെന്റ് രൂപം കൊടുത്തത്. മായ്ക്കെതിരെ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ ചൈനയിലെ മുഴുവൻ ടെക്നോളജി കമ്പനികൾക്കുമുള്ള മുന്നറിയിപ്പാണ്. ഈ ടെക്നോളജി ഭീമന്മാർ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്ന ശക്തമായ ഭീഷണിയാണെന്നാണ് ഭരണകൂടം വിലയിരുത്തുന്നത്. ഭരണകൂടത്തിന്റെ ഇരുമ്പുമറയ്ക്കു മുകളിൽ ബഹുരാഷ്ട്ര ഭീമന്മാർക്ക് നിലനിൽപ്പുണ്ടാവില്ലെന്നുള്ള ശക്തമായ സന്ദേശമാണ് ചൈനയുടേത്. ആഗോളവത്കരണമെന്ന സ്വതന്ത്ര വ്യാപാര നയത്തിന്റെ കാലത്താണ് ഇത് സാധ്യമാകുന്നത് എന്നത് അമ്പരപ്പിക്കുന്നു. പ്രത്യേകിച്ചും വലതുപക്ഷ സ്വതന്ത്ര വ്യാപാര സാമ്പത്തിക നയങ്ങൾക്ക് ചൈന തന്നെ കുടപിടിക്കുകയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുമ്പോൾ ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വികസനത്തിന് ഏകാധിപത്യ രാഷ്ട്രീയ ക്രമമാണ് ഏറ്റവും അനുയോജ്യമെന്നുള്ള ചൈനീസ് നയത്തിന്റെ പൊള്ളത്തരമാണ് ജാക്മയ്ക്കെതിരെയുള്ള നടപടികളിൽ പ്രതിഫലിക്കുന്നത്. ഒറ്റയാൾ ഭരണവ്യവസ്ഥകളുടെ ഉരുക്ക് ചട്ടക്കൂടുകൾ ആത്യന്തികമായി ഇത്തരം ഏറ്റുമുട്ടലുകൾ സൃഷ്ടിക്കും. കാരണം ഇരുമ്പുമറകൾ സ്വതന്ത്ര വ്യാപാര സിദ്ധാന്തങ്ങൾക്ക് കീഴടങ്ങില്ല. ചൈനയുടെ രാഷ്ട്രീയ വ്യവസ്ഥ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിൽ അടിയുറച്ചതാണ്. എന്നാൽ സാമ്പത്തിക മേഖലയാവട്ടെ സ്വതന്ത്ര കമ്പോള സിദ്ധാന്തത്തിൽ അധിഷ്ഠിതവുമാണ്. രാഷ്ട്രീയ വ്യവസ്ഥിതിയും സാമ്പത്തിക വ്യവസ്ഥിതിയും തമ്മിലുള്ള ഈ വൈരുദ്ധ്യത്തിൽ നിന്നാണ് ചൈനയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ആഭ്യന്തര അസ്വസ്ഥതകളും പിറവിയെടുക്കുന്നത്. ചൈനയിലെ കേന്ദ്രീകൃത ജനാധിപത്യമെന്ന സങ്കല്പം എപ്പോഴും ജനാധിപത്യ വിരുദ്ധമായിരുന്നു. 1989 ടിയാനൻമെൻ സംഭവം ചൈനയുടെ ജനാധിപത്യ ചരിത്രത്തിന്റെ ചോരപുരണ്ട അധ്യായമാണ്. 2011 അടിച്ചമർത്തപ്പെട്ട മുല്ലപ്പൂ വിപ്ലവവും ജനാധിപത്യ രാഹിത്യത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യമാണ് വെളിപ്പെടുത്തുന്നത്. 2010 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുമ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകനായ ലിയു സിയാബോ ചൈനയിൽ തടങ്കൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. ചൈനയിലെ മതന്യൂനപക്ഷ വിഭാഗമായ ഉയിഗുറുകൾ നേരിടുന്ന മനുഷ്യത്വരഹിത മായ അടിച്ചമർത്തലുകൾ സമകാലിക ചൈനയുടെ വികൃതമുഖം അനാവരണം ചെയ്യുന്നു. ചൈനയുടെ അനിഷേധ്യ നേതാവെന്ന നിലയിലേക്കുള്ള ഷീ ജിൻപിങ്ങിന്റെ വളർച്ചയുടെ അനുരണനം കൂടി ഇവിടെ കാണേണ്ടതുണ്ട്. 2013 ചൈനയുടെ പ്രസിഡന്റ് പദത്തിലെത്തിയ ഷീ കൂടുതൽ അധികാരങ്ങൾ സ്വായത്തമാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തി. മാവോസേതുങ്ങിനു ശേഷം ഇത്രയധികം അധികാര കേന്ദ്രീകരണം നടത്തിയ മറ്റൊരു നേതാവുണ്ടായിട്ടില്ല. 2018 ചൈനയുടെ ഭരണഘടനയിൽ ഷീയുടെ രാഷ്ട്രീയ ആശയം എഴുതി ചേർത്തു. അതോടെ പാർട്ടി സ്ഥാപകൻ മാവോയുടെ സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. അതേ വർഷം തന്നെ ഒരു വ്യക്തിക്ക് ചൈനയുടെ പ്രസിഡന്റാവാൻ 2 പ്രാവശ്യമേ സാധിക്കൂ എന്ന ഭരണഘടനാ നിയന്ത്രണം എടുത്തുകളഞ്ഞു. ഫലത്തിൽ ഇത് ഷീക്ക് ആജീവനാന്തം പ്രസിഡന്റ് പദവിയിൽ തുടരാനുള്ള അനുമതിയാണ്. ഒരു ബെൽറ്റ് ഒരു റോഡ് പോലുള്ള ബഹുരാഷ്ട്ര പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ചൈനയെ ലോക നേതൃത്വത്തിലേക്ക് ഷീ നയിച്ചു. ഭരണപര ജയപരാജയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കോവിഡ് 19 പോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗവൺമെന്റിനെതിരെ വലിയ ജനവികാരങ്ങൾ സൃഷ്ടിക്കും. ചൈനയ്ക്ക് അതിനെ മറികടക്കാനുള്ള ഒരേയൊരു മാർഗം നിശിതമായ അടിച്ചമർത്തൽ മാത്രമാണ്. ജാക്മായുടേത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഷീ ജിൻപിങ്ങിനെ വിമർശിച്ച വിവിധ മേഖലകളിലുള്ളവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. ആജീവനാന്ത തടങ്കൽ മുതൽ വധശിക്ഷ വരെ ഏറ്റുവാങ്ങിയ നിരവധി പേർ ചൈനയുടെ സമീപകാല ചരിത്രത്തിലുണ്ട്. എംബാങ് ഇൻഷുറൻസ് കമ്പനിയുടെ മേധാവിയായ വു ഷിയ ഹോയ് 18 വർഷത്തെ തടങ്കൽവാസത്തിന് വിധിക്കപ്പെടുന്നത് 2018ലാണ്. ഹുവാറോങ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ തലവൻ ലായ് സിയോമിൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഈ പുതുവർഷത്തിന്റെ ആദ്യ ദിനങ്ങളിലാണ്. ചൈനീസ് സർക്കാരിന്റെ കോവിഡ് കാല പ്രവർത്തനങ്ങളെ വിമർശിച്ച് ലേഖനമെഴുതിയ റിയൽ എസ്റ്റേറ്റ് വ്യവസായി റെങ് ഷിക്കിയങ് 2020 മാർച്ചിൽ അപ്രത്യക്ഷനായി. തുടർന്ന് വർഷാവസാനം അദ്ദേഹം 18 വർഷത്തെ തടങ്കൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇവരെല്ലാവരും ഷീയുടെ പ്രവർത്തന രീതികളെ വിമർശിച്ചവരാണ്. അയൽ രാജ്യങ്ങളുടെ ഭൂപ്രദേശങ്ങളിൽ അവകാശമുന്നയിച്ച് അപ്രതീക്ഷിത നയതന്ത്ര സാഹസങ്ങളിൽ ഇടപെടാറുള്ള രാജ്യമാണ് ചൈന. ഇന്ത്യയുടെ ദോക്ലാം, ഗൾവാൻ മേഖലകളിൽ അടുത്തകാലത്ത് ചൈന നടത്തിയ സൈനിക സാഹസങ്ങൾ ഇതിന് ഉദാഹരണമാണ്. ദക്ഷിണ ചൈനാ കടലിലും കിഴക്കൻ ചൈനാ കടലിലുമെല്ലാം ചൈനയുടെ നയം ഇതുതന്നെയാണ്. ചൈനയുടെ രാഷ്ട്രീയ ഭാവിക്ക് മുകളിൽ അനിശ്ചിതത്വത്തിന്റെ കാർമേഘങ്ങളുണ്ട്. അടിച്ചമർത്തലിന്റെ ഇരുമ്പുമറകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഭരണമായിരുന്നു 1990കൾക്ക് മുൻപ് സോവിയറ്റ് യൂണിയനിലും ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയൻ നൽകുന്ന പാഠം ചൈന ഉൾക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.